നമുക്ക് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കാം. 8-ാം വാക്യം വരെയാണല്ലോ നാം ചിന്തിച്ചത്. ഇന്ന് 9 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുവാൻ പോകുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നതെന്ത്? അവൻ മുടിവ് വരുത്തും, കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നതെന്ത്? അശ്ശൂര്യരോട് പ്രവാചകൻ ഈ ചോദ്യം നേരെ അങ്ങ് ചോദിക്കുകയാണ്. സത്യത്തിൽ അവൻ ചോദിക്കുന്നത്, ഇസ്രായേലിലെ ദൈവത്തെപ്പോലൊരു ദൈവത്തെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? തീയോടാണ് കളിക്കുന്നതെന്ന കാര്യം മറക്കേണ്ട. തീയ് അത് ഭയങ്കരമാണ്. പ്രവാചകൻ വീണ്ടും പറയുന്നു, അവൻ മുടിവ് വരുത്തും എന്ന് പറഞ്ഞാൽ അശൂര്യ ശക്തി പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. യെശയ്യാപ്രവചനം 37-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ചരിത്ര സംഭവം വായിക്കാമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ നിവൃത്തീകരണം നമുക്ക് മനസ്സിലാകും. കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. ഇതിൻ്റെ അർത്ഥം നിനവേക്ക് രണ്ടാമതൊരവസരം നൽകുകയില്ല എന്നാണ്. അവർക്കുള്ള ഒടുവിലത്തെ അവസരവും കഴിഞ്ഞിരിക്കുന്നു. ആ അദൃശ്യമായ അതിര് അവർ കടന്നിരിക്കുകയാണ്. അത് എവിടെയാണെന്ന് പറയുവാൻ എനിക്കറിയില്ല. പക്ഷേ ദൈവത്തെ ത്യജിക്കുന്നതിലൂടെ താങ്കൾക്ക് ആ അതിര് ലംഘിക്കാവുന്നതാണ്. ഓരോ ചെറിയ അനുസരണക്കേടും കാണിക്കുമ്പോൾ നാം ദൈവത്തെ ത്യജിക്കുകയാണ്. നിരന്തരമായി ഇങ്ങനെ ത്യജിക്കുന്ന ഒരു വ്യക്തി മടങ്ങി വരാത്തതുപോലെ അപ്പുറം കടന്നു പോകുന്നു, അതിര് കടന്നു പോകുന്നു. ഇതിൻ്റെ അർത്ഥം ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതാണ്, ഈ അതിര് കടന്നാൽ ദൈവകൃപയ്ക്ക് താങ്കളെ രക്ഷിക്കുവാൻ സാധിക്കില്ല എന്ന അർത്ഥമില്ല. പിന്നെയോ, താങ്കൾക്ക് ദൈവകൃപ പ്രാപിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയിലെത്തി എന്നാണ് അർത്ഥം. ഏറ്റവും ദുഃഖകരമായ ഒരു സ്ഥിതിയാണിത്. ആരും ആ സ്ഥിതിയിലാകരുതേ എന്ന് നമുക്ക് ആശിച്ച് പ്രാർത്ഥിക്കാം. നാം ആരും അങ്ങനെ കഠിനപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും വരരുതേ. പാപം നമ്മെ സ്പർശിക്കുമ്പോൾ, തെറ്റ് നാം ചെയ്യുമ്പോൾ, പെട്ടെന്ന് അത് നമ്മുടെ മനസാക്ഷിയെ മുറിപ്പെടുത്തുന്നതായാൽ, നാം പെട്ടെന്ന് അത് അനുതപിച്ചേറ്റു പറയുന്നതായാൽ എത്ര അനുഗ്രഹമായിരിക്കും. തെറ്റിനെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വീണ്ടും വീണ്ടും തെറ്റിൽ നാം ഉരുളുന്നുവെങ്കിൽ അത് ഭയങ്കരമാണ്. തെറ്റിനെ എങ്ങനെയെങ്കിലും നാം അടിച്ചമർത്തി അതിൽ തന്നെ കഴിയുവാൻ നാം ശ്രമിക്കുന്നത് ഒരിക്കലും നന്മയല്ല. അതെ, ദൈവം പറയുന്നു, നിങ്ങൾ യഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നതെന്ത്? കഷ്ടത 2 പ്രാവശ്യം പൊങ്ങി വരികയില്ല. 10-ാം വാക്യം, അവർ കൂടിപ്പിണഞ്ഞിരിക്കുന്ന മുള്ളുപോലെ ആയാലും തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യപിച്ചിരുന്നാലും അവർ മുഴുവനും ഉണങ്ങിയ താളടി പോലെ തീയ്ക്ക് ഇരയായിത്തീരും. അവർ കൂടിപ്പിണഞ്ഞിരിക്കുന്ന മുള്ളുപോലെ ആയാലും, ഇതുകൊണ്ട് അശൂര്യ സൈന്യത്തെ ആയിരിക്കും കാണിക്കുന്നത്. വേർപെടുത്തി അകത്തേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്തതുപോലെ ഒരുമിച്ച് മുൻപോട്ട് നീങ്ങുന്ന ഒരു വലിയ സൈന്യം, മഹാസൈന്യം. ഇവിടെ പറയുന്നു, തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യപിച്ചിരുന്നാലും അവർ മുഴുവനും ഉണങ്ങിയ താളടി പോലെ തീയ്ക്ക് ഇരയായിത്തീരും. ദൈവം അവരെ പൂർണ്ണമായി നശിപ്പിക്കും. ഈ പ്രവചനത്തിന്റെ നിവർത്തീകരണം യെശയ്യാപ്രവചനം 37-ാം അധ്യായത്തിന്റെ 36-ഉം 37-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുവജനങ്ങളോട് പ്രത്യേകം ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണിത്. നിങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ അത് ചിന്തിക്കുവാൻ നല്ല കഴിവുള്ളപ്പോൾ തന്നെ ക്രിസ്തുവിന് വേണ്ടി ഒരു തീരുമാനമെടുത്ത് അതിൽ തുടരൂ. അതാണ് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്ന മാർഗം. ഒരു കൂട്ടർ എങ്ങനെയെങ്കിലും കുറെ പഠിച്ച് വലിയ ഒരു പണ്ഡിതനാണെന്ന് കാണിക്കുവാനുള്ള വ്യഗ്രതയിലാണ്. വേറെ അനേകം യുവജനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്നു. അതാണ് ജീവിതത്തിൻ്റെ സുഖമെന്ന് കരുതി ജീവിതത്തെ നശിപ്പിക്കുകയാണ് ഈ കൂട്ടർ. പലപ്പോഴും ഈ കാര്യത്തിൽ ബുദ്ധി ഉപദേശിച്ചാൽ ഇവർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലായാൽ തന്നെ അത് സ്വീകരിക്കുവാൻ തയ്യാറില്ല. പക്ഷേ നഹൂം പറയുകയാണ്, അങ്ങനെയുള്ളവർ ഒരു മദ്യപാനിയെപ്പോലെ ആടിയാടി നടക്കുകയും വീഴുകയും ചെയ്യുമെന്ന്. അങ്ങനെയുള്ള ഒരാൾക്ക് സ്വയമായി ഒരു തീരുമാനമെടുക്കുവാൻ കഴിവില്ല. ഒരു സ്ഥലത്ത് പ്രസംഗം കഴിഞ്ഞപ്പോൾ ശരിക്കും മദ്യപിച്ചിരുന്ന ഒരു വ്യക്തി എന്നോട് സംസാരിക്കാൻ വന്നു. അയാളോട് സംസാരിക്കുവാൻ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, താങ്കളല്ല സംസാരിക്കുന്നത്, ഇപ്പോൾ മദ്യമാണ് സംസാരിക്കുന്നത്. താങ്കൾ ആ മദ്യത്തിൻ്റെ കെട്ടൊക്കെ ഒന്ന് വിട്ട് ചിന്തിക്കുവാൻ കഴിയുന്നവനായിരിക്കുമ്പോൾ എന്നെ വിളിക്കും. അന്നേരം താങ്കളോട് സംസാരിക്കുവാൻ എനിക്ക് സന്തോഷമാണ്. ഈ മദ്യത്തോട് സംസാരിക്കുവാൻ എനിക്ക് മനസ്സില്ല, അതിന് എനിക്ക് സമയവുമില്ല. അങ്ങനെ സംസാരിച്ചത് കൊണ്ട് യാതൊരു വിശേഷവുമില്ല. ഞാൻ പറയട്ടെ, ഈ നിനവേ പട്ടണം സ്വയം തീരുമാനമെടുക്കുവാൻ കഴിവില്ലാത്ത ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓർക്കണം, ഒരു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു നിനവേ. ആ സാമ്രാജ്യത്തെ മുഴുവൻ തിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ട പട്ടണം. മദ്യത്തിൻ്റെ പിടിയിൽ ഇപ്പോൾ അത് തകർന്നിരിക്കുന്നു. എത്ര ശോചനീയമായ അവസ്ഥ, എത്ര പരിതാപകരമായ സ്ഥിതി. വ്യക്തികളോടും രാഷ്ട്രങ്ങളോടും ദൈവം ഇടപെടുന്ന രീതിയെക്കുറിച്ചും ഭരണക്രമത്തെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ തത്വശാസ്ത്രത്തെക്കുറിച്ച് മറ്റ് ചെറിയ പ്രവാചകന്മാരോട് ചേർന്ന് നഹൂമനും ചില കാര്യങ്ങളൊക്കെ പറയുവാനുണ്ട്. നഹൂം വ്യക്തമാക്കുന്ന കാര്യം, താങ്കൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും താങ്കൾക്ക് ഗ്രഹിക്കാമെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യം സത്യമാണ്. ഒരു വ്യക്തിയെയോ ഒരു രാഷ്ട്രത്തെയോ ന്യായം വിധിക്കുമ്പോൾ ദൈവം നീതിമാനും നല്ലവനുമാകുന്നു. ശിക്ഷിക്കുമ്പോൾ പോലും ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാകുന്നു. നഷ്ടപ്പെട്ടവരെ അവിടുന്ന് സ്നേഹിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ പറയുന്നത് പോലെ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവലോകത്തിൻ്റെ പാപത്തിനും തന്നെ. ഒന്ന് യോഹന്നാൻ 2:2. പ്രായച്ചിത്തം എന്നതിന് ചില തർജ്ജിമകളിൽ കൃപാസനം എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എത്ര ആശ്വാസപ്രദമായ ഒരു വാക്യമല്ലേ. കരുണാസമ്പന്നനായ ദൈവം ഏത് വലിയ തെറ്റുകാരനോടും ക്ഷമിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യർ പാപികളാകുന്നു എന്ന കാരണത്താലാകുന്നു നഷ്ടപ്പെട്ടിരിക്കുന്നത്. ദൈവം നൽകിയിരിക്കുന്ന രക്ഷയുടെ മാർഗം അംഗീകരിക്കുന്നതിനാലാണ് മനുഷ്യൻ രക്ഷപ്പെടുന്നത്. ഈ ക്ഷണം ഭൂമിക്ക് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും നൽകുവാൻ ദൈവം തയ്യാറാണ്. ദൈവത്തിങ്കിലേക്ക് അനേകർ ഒരുമിച്ച് തിരിയുന്നത് കാണുവാൻ നമുക്ക് അവസരമുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റേഡിയോയിലൂടെയുള്ള ഈ പ്രക്ഷേപണവും മറ്റും അതിനൊരു മുഖാന്തരമാകുമെന്നതിൽ സംശയമില്ല. താൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ വളരെ അതിരുകടന്ന് നഹും ഇനിയും പറയുവാൻ പോകുകയാണ്, ദൈവം നിനവയെ ശിക്ഷിക്കുവാൻ പോകുകയാണ്. അങ്ങനെ ചെയ്യുന്നതിൽ ദൈവം നീതിമാനാകുന്നു താനും, പക്ഷേ ദൈവം സ്നേഹവുമാകുന്നു എന്ന കാര്യം മറന്നു പോകരുത്. അവിടുത്തെ ശിക്ഷ യഥാർത്ഥത്തിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമാകുന്നു. ഈ കാര്യം മനസ്സിലാക്കുവാൻ നമുക്ക് വളരെ പ്രയാസം തോന്നാം, പക്ഷേ അതുപോലെ സത്യമാകുന്നു. 11-ാം വാക്യം ഇനി ശ്രദ്ധിച്ചാട്ട്. യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസ്സാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. നഹും പറയുന്നത്, യഹോവയ്ക്കെതിരായി ഇതാ ഈ ശത്രു എഴുന്നേറ്റിരിക്കുന്നു. ആരാണ് ഈ ശത്രു എന്നറിയാമോ? അശൂര്യ സൈന്യം. നിനവേ അതിൻ്റെ തലസ്ഥാനമാണ്. നിസ്സാരത്വം ആലോചിക്കുന്നവൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സെൻഹരീബിനെ കുറിച്ചാകുന്നു എന്നാണ് പൊതുവായ അഭിപ്രായം. സെൻഹരീബ് അശൂരിയുടെ രാജാവായിരുന്നുവല്ലോ. സെൻഹരീബ് യഹൂദയെ ആക്രമിച്ച ഈ വിവരം 3 പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. 2 രാജാക്കന്മാർ 18-19 അധ്യായങ്ങൾ, 2 ദിനവൃത്താന്തങ്ങൾ 32, യെശയ്യാവ് 36-37 അധ്യായങ്ങൾ, ഇതെല്ലാം ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. സെൻഹരീബ് യഹൂദയെ ആക്രമിച്ച വിവരം. സർവശക്തനായ ദൈവം ഒരു കാര്യം 3 പ്രാവശ്യം പറയുമ്പോൾ നാം തീർച്ചയായും നിന്ന് നോക്കി ശ്രദ്ധിക്കണം. അത് അത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ചുരുക്കം. അവിടുന്ന് 1 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അതധികമാണ്. അവിടുന്ന് 2 പ്രാവശ്യം പറയുമ്പോൾ അത് അതിപ്രധാനമാണെന്ന് മനസ്സിലാക്കുക. ചില സ്ഥലങ്ങളിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയുമ്പോൾ അത് ഒരു വിധത്തിലും ഒഴിച്ചുകൂടാത്തതുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് താങ്കൾക്ക് ഗ്രഹിക്കാം. യെരുശലേമിന് നേരെ വന്നിരിക്കുന്ന ഈ ദുഷ്ടനായ ദോഷം നിരൂപിക്കുന്നവനെ കുറിച്ചുള്ള ഈ കാര്യം നഹും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ചരിത്രത്തിൽ നാം വായിക്കുന്നത് സെൻഹരീബ് റബ്ശെക്കായുടെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യത്തെ യെരുശലേമിന് നേരെ അയച്ചു. തെക്കേ രാജ്യത്തെ രാജാവായിരുന്ന യെഹസ്കിയാവിനെ ഈ റബ്ശെക്ക ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിയിൽ യെഹസ്കിയാവ് ആകെ ഭയപ്പെട്ട് മരണത്തോടടുത്തു. എനിക്ക് തോന്നുന്നു ആ പാവം മനുഷ്യൻ രാത്രികളിൽ ഉറങ്ങിപ്പോലും കാണത്തില്ല. പേടിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ അതാണല്ലോ. എന്തായിരുന്നാലും യെഹസ്കിയാവ് ദേവാലയത്തിലേക്ക് ചെന്നു, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ പ്രവാചകനായ യെശയ്യാവ് ഒരു ദൂത് രാജാവിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: റബ്ശെക്ക ഒരു അമ്പുപോലും യെരുശലേം നഗരത്തിന് നേരെ തൊടുക്കുവാൻ പോകുന്നില്ല എന്ന്. പകരം മിസ്രൈമ്യർക്കെതിരെയുള്ള അശൂര്യരുടെ പടയെ ശക്തിപ്പെടുത്തുവാൻ സൻഹരീബ് തന്റെ സൈന്യത്തെ മുഴുവൻ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു എന്ന്. പക്ഷേ ആ സാഹചര്യത്തിൽ ദൈവം തന്നെ സൻഹരീബിന്റെ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു. അശൂര്യരെ യഹൂദ്യർ ഭയപ്പെട്ടതിന് വേറൊരു കാരണം കൂടി ഉള്ളത് എന്തെന്നാൽ, ഏതാണ്ട് ആ സമയത്താണ് വടക്കേ രാജ്യത്തെ അശൂര്യർ ബന്ദികളാക്കി കൊണ്ടുപോയി അവരെ വളരെ ക്രൂരമായും നികൃഷ്ടമായും പീഡിപ്പിച്ചത്. ആ നീചമായ പ്രവർത്തനം തെക്കേ രാജ്യക്കാരിലും വളരെയധികം ഭീതി ജനിപ്പിച്ചിരുന്നു. ഇനിയും 12 വാക്യം നാം നോക്കുമ്പോൾ അവിടെ കാണുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ പൂർണ്ണ ശക്തന്മാരും ഔവണ്ണം തന്നെ അനേകരുമായിരുന്നാലും അവർ അങ്ങനെ തന്നെ ഛേദിക്കപ്പെടുകയും അവൻ കഴിഞ്ഞുപോകുകയും ചെയ്യും. ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു അവർ പൂർണ്ണശക്തന്മാരും ഔവണ്ണം തന്നെ അനേകരും എന്ന പ്രയോഗം. ഇത് അശൂര്യരുടെ ഇടയിൽ ഉപയോഗിച്ചിരുന്ന ഒരു ശൈലിയായിരുന്നു. ഇത് സാധാരണ അശൂര്യരുടെ ഇടയിൽ ഒരു പൊതു നിയമ തത്വമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. നോക്കണേ, ദൈവം അശൂര്യരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന പദപ്രയോഗത്തിലൂടെ സംസാരിക്കുന്നു. താൻ പറയുന്നത് അശൂര്യർ മനസ്സിലാക്കണം എന്ന താല്പര്യം കൊണ്ടാണ് ഇപ്രകാരം ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ വചനം എത്ര ലളിതമായും ആധികാരികമായും ആകുന്നു വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരില്ല. ഇത് വായിക്കുന്ന ആർക്കും മനസ്സിലായില്ല, അതുകൊണ്ട് അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുവാനും സാധ്യമല്ല. അശൂര്യരുടെ പിന്മാറ്റം കാരണം ദൈവം അവരെ ശിക്ഷിക്കുവാൻ പരിപാടി ഇട്ട് കഴിഞ്ഞു എന്നാണ് ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നത്. അതിനെ വാക്യത്തിൽ ഇപ്പോഴോ ഞാൻ അവന്റെ മുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയും, നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യും. നഹും ഇതെഴുതിയ കാലത്ത് നോക്കിയാൽ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അസാധ്യമായ ഒരു കാര്യമാണെന്ന് തോന്നും. കാരണം അശൂർ സാമ്രാജ്യം ഇനിയും കുറെ ഏറെ നാൾ കൂടി യഹൂദയെ ഭരിക്കുന്ന ലക്ഷണമാകുന്നു കാണുന്നത്. പക്ഷേ അസാധ്യമെന്ന് തോന്നിയ ആ സമയത്ത് ദൈവം പറയുകയാണ്, ഈ രാജ്യത്തിൻ്റെ മേലുള്ള മുഖം ഞാൻ ഒടിച്ചു കളയുവാൻ പോകുന്നു. അവൻ പിന്നെയും പറഞ്ഞത് 14 വാക്യം, എന്നാൽ യഹോവ നിന്നെക്കുറിച്ച് നിന്റെ പേരുള്ള സന്തതി ഇനി ഒട്ട് ഉണ്ടാകുകയില്ല. കൊത്തി ഉണ്ടാക്കിയ വിഗ്രഹത്തെയും വാർത്തുണ്ടാക്കിയ ബിംബത്തെയും നിന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ ഛേദിച്ചു കളയും. നീ നിസാരനായിരിക്കിയാൽ ഞാൻ നിന്റെ ശവക്കുഴി കുഴിക്കും എന്ന് കൽപ്പിച്ചിരിക്കുന്നു. വളരെ കർക്കശമായിട്ടാണ് ദൈവം നിനവയോട് സംസാരിക്കുന്നത്. അവൻ പറയുന്നത് ഞാൻ നിന്റെ ശവക്കുഴി കുഴിക്കും എന്നാണ്. ദൈവം നിനവയോട് പറയുന്നത് ഞാൻ നിന്നെ കുഴിച്ചു മൂടുവാൻ പോകുന്നു. ഞാൻ നിന്നെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രമെന്ന നിന്റെ സ്ഥിതി പിന്നീട് ഉണ്ടാകുകയില്ല. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആരെങ്കിലും ഒരു അശൂര്യനെ കണ്ടിട്ടുണ്ടോ? എത്രയോ രാജ്യക്കാരെ താങ്കൾ കണ്ടിട്ടുണ്ട്, ഒരു അശൂര്യനെ കാണുവാൻ താങ്കൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനൊരു ദേശക്കാർ ഇന്ന് അധികം ഇല്ല. ഉള്ളവർക്ക് തന്നെ ഒരു രാഷ്ട്രം അവരുടേതായിട്ടില്ല. ദൈവം അവരോട് പറഞ്ഞതുപോലെ തന്നെ അവരെ കുഴിച്ചുമൂടി. ഭയാനകമല്ലേ? ദൈവം അവരോട് പറഞ്ഞ വേറൊരു കാര്യം, ഞാൻ നിന്റെ ദേവന്മാരെ ഛേദിച്ചു കളയുവാൻ പോവുകയാണ്. അതായത് അവരുടെ ആരാധന, ബിംബങ്ങളെ ആരാധിക്കുന്ന ആരാധന നശിപ്പിക്കുവാൻ പോകുന്നു. ബിസി 612 നിനവേ പട്ടണം നശിപ്പിച്ചത് മേദ്യരും ബാബിലോന്യരുമായിരുന്നു. ഏകദൈവത്തെ ആരാധിക്കുകയും ബിംബങ്ങളെ വെറുക്കുകയും ചെയ്തിരുന്ന മേദ്യരായിരുന്നു അശൂര്യരുടെ ഈ ബിംബാരാധന ആകെ നശിപ്പിച്ചത്. 15 വാക്യത്തിൽ നാം വായിക്കുന്നു, ഇതാ പർവ്വതങ്ങളിന്മേൽ സുവാർത്താ ദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ, യഹൂദയെ നിന്റെ ഉത്സവങ്ങളെ ആചരിക്ക, നിന്റെ നേർച്ചകളെ കഴിക്ക, നിസാരൻ ഇനി നിന്നിൽ കൂടി കടക്കയില്ല, അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. 14 വാക്യത്തിൽ ദൈവം പ്രവാചകനിലൂടെ അശൂര്യ സാമ്രാജ്യത്തെക്കുറിച്ച് സംസാരിച്ചെങ്കിൽ ഈ 15 വാക്യത്തിൽ യഹൂദയോട് സംസാരിക്കുന്നു. ദൈവം തന്റെ സ്വന്തം ജനത്തോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുത്, മോശയിക ന്യായപ്രമാണങ്ങളിൽ നിന്നും മാറിപ്പോകരുത്. ഈ പ്രതികൂല സാഹചര്യത്തിൽ നിരാശപ്പെട്ട് എല്ലാം കളഞ്ഞിട്ട് പോകരുത്. കാരണം നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുവാനും മഹാസന്തോഷം ഘോഷിക്കുന്ന സുവാർത്താ ദൂതനായി മശിഹായെ നിങ്ങൾക്കായി അയക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അശൂര്യരുമായി ബന്ധപ്പെടുത്തിയാണ് നഹും ഇത് പറയുന്നത്. അതേസമയം തന്നെ യെശയ്യാവും ഇതേ കാര്യം അവതരിപ്പിക്കുന്നത് ശ്രദ്ധിച്ചാലും, യെശയ്യാ പ്രവചനം 52 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ നാം വായിക്കുന്നത്, സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. ബാബിലോന്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയുമായി ബന്ധപ്പെടുത്തിയാണ് യെശയ്യാവ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. തെക്കേ രാജ്യമായ യഹൂദയ്ക്ക് വേണ്ടിയാണല്ലോ യെശയ്യാവ് എഴുതിയത്. നഹും വടക്കേ രാജ്യത്തിനു വേണ്ടി എഴുതുമ്പോഴും അതേ കാര്യമാകുന്നു പറയുന്നത്. പക്ഷേ ഇവിടെ അശൂര്യയെ ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നതെന്ന് മാത്രം. നാം വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഇത് തന്നെ ഉദ്ധരിക്കുന്നത് ശ്രദ്ധിച്ചേ. റോമാലേഖനം 10 അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാനത് വായിക്കാം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഞാൻ ചിന്തിക്കുന്നത് ഈ കാര്യം ആദ്യം പറഞ്ഞത് നഹും ആയിരുന്നു, പിന്നീട് യെശയ്യാവും, ഒടുവിലായി പൗലോസ് റോമാലേഖനത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് വ്യത്യസ്തമായ ഒരു പ്രയോഗത്തോടെ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവിടെ പൗലോസ് വാദിക്കുന്നത് ദൈവം ഇസ്രായേലുമായിട്ടുള്ള ഇടപാടുകളെല്ലാം തീർത്തു എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ഭാവിയിൽ വീണ്ടും മഹാസന്തോഷം ഘോഷിച്ചുകൊണ്ടുള്ള സുവാർത്ത അവർക്ക് ലഭിക്കും. പക്ഷേ ഈ പറഞ്ഞത് ലോകത്തിന് മുഴുവനുള്ള ഒരു ദൂതായിരിക്കും, ഇന്നും അത് പ്രയോഗത്തിലാകുന്നു എന്നതാണ് സന്തോഷകരം. പൗലോസ് ഇപ്രകാരം എഴുതി, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന്. പക്ഷേ വേറൊരു ബുദ്ധിമുട്ട് എന്തെന്നാൽ, ആരും പ്രസംഗിക്കാതെ ജനങ്ങൾ എങ്ങനെ കേൾക്കും എന്നതാണ്. ദൂതുവാഹികളെ അയച്ചേ മതിയാകൂ, ഈ അയക്കുന്ന ഭാഗം ദൈവം നിർവഹിക്കുമെന്നാകുന്നു ഞാൻ വിശ്വസിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ എഴുതി, സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരമെന്ന്. അവർക്ക് മനോഹരങ്ങളായ കാലുകൾ ഉള്ളത് കൊണ്ടല്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പിന്നെയോ സുവിശേഷത്തിന്റെ ദൂതുമായി അവർ വന്നു എന്നതാണ്. അവർ ബസ്സിലോ കാറിലോ നടന്നോ ഇങ്ങനെ പല വിധത്തിലായിരിക്കും വന്നിരിക്കുന്നത്. ലഘുലേഖകളിലൂടെയോ റേഡിയോയിലൂടെയോ അവർ അറിയിച്ചെന്നിരിക്കും. പക്ഷെ അവരെല്ലാം ആ ദൂതുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണത്. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാ ഉപയോഗിക്കുന്ന ഈ വിധങ്ങൾ ആശ്ചര്യജനകമാണ്. ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് നഹും പറഞ്ഞു തരുന്നു. ദൈവവചനം നാം അക്ഷരാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് നഹും നമുക്ക് പറഞ്ഞു തരുന്നത്. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? ദൈവത്തിന്റെ വചനം ഘോഷിക്കുവാൻ, അതറിയിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർ, അതറിയിക്കുവാൻ വേണ്ടി സമയമെടുക്കുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം! അവർ എത്ര ഭാഗ്യവാന്മാർ! എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവവചനം അറിയുവാനും അനുസരിക്കുവാനും അറിയിക്കുവാനും എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്.